നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
വിദേശത്ത് പരിശീലനം പൂർത്തിയാക്കിയ നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും രജിസ്ട്രേഷൻ നൽകുന്നതിന് 2020 മാർച്ച് മാസം മുതൽ ഓസ്ട്രേലിയയിൽ പുതിയ സംവിധാനം കൊണ്ടുവന്നിരുന്നു. അതുവരെ നിലനിന്ന ബ്രിഡ്ജിംഗ് കോഴ്സുകൾക്ക് പകരമാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നത്. ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിന് പകരം ഔട്ട്കംസ് ബേസ്ഡ് അസസ്മെന്റ് അഥവാ OBA എന്ന സംവിധാനമാണ് കൊണ്ടുവന്നത്. രണ്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷയാണ് OBA. സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ എഴുതാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യോത്തരം പരീക്ഷയാണ് ആദ്യത്തേത്. എൻക്ലക്സ് RN എന്ന പേരുള്ള പരീക്ഷയാണ് രജിസ്ട്രേഡ് നഴ്സുമാർക്കായി നടത്തുന്നത്. ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം നടത്തുന്ന ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാം അഥവാ OSCE എന്ന പ്രായോഗിക പരീക്ഷയാണ് രണ്ടാമത്തെ ഘട്ടം. എന്നാൽ ഈ പുതിയ സംവിധാനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസ് ബാധ രൂക്ഷമാവുകയും പരീക്ഷകൾ നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു. വളരെ കുറച്ച് നഴ്സുമാർക്ക് മാത്രമാണ് പുതിയ സംവിധാനത്തിലൂടെ ഇതുവരെ രജിസ്ട്രേഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് വക്താവ് SBS മലയാളത്തോട് പറഞ്ഞു. എന്നാൽ ഈ നടപടികൾ ഇപ്പോൾ വീണ്ടും തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും NMBA വക്താവ് അറിയിച്ചു. OSCE പരീക്ഷ തുടങ്ങുന്നതിനുള്ള തീയതി ഉടൻ തന്നെ തീരുമാനിക്കുമെന്നും NMBA വ്യക്തമാക്കി. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുന്നത്. അതിൽ പലരും എൻക്ലക്സ് എന്ന മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ വിജയിച്ച ശേഷം OSCE പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരാണ്. അത്തരത്തിൽ ഒരാളാണ് ഇപ്പോൾ പെർത്തിലുള്ള റൈസ വർഗീസ്. OSCE പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന റൈസ എങ്ങനെയായിരുന്നു എൻക്ലക്സ് പരീക്ഷ നടന്നതെന്നും OSCEയ്ക്കായി എങ്ങനെ തയ്യാറെടുക്കുന്നുവെന്നും വിശദീകരിക്കാനായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം റൈസ വർഗീസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. റൈസ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി OSCE പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി നഴ്സുമാരിൽ ഒരാളാണ് റൈസ. ഈ ആദ്യഘട്ടമായ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻക്ലക്സ് പരീക്ഷ റൈസ പാസ്സാവുകയും ചെയ്തു. OSCE പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള തീയതി ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അത് വീണ്ടും തുടങ്ങുന്നു എന്നാണ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തീയതി ഇതുവരെ റൈസയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ?
ഇല്ല, ആദ്യം അവർ ഒരു മാസം മുമ്പേ അവർ ഡേറ്റ് തന്നായിരുന്നു. December 14th and 15th ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിന് എക്സാം കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് തന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ സൗത്ത് ഓസ്ട്രേലിയ ഈ കൊറോണ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് ആവണം കാരണം അത് അവർ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ബോർഡേഴ്സ് പിന്നെയും ക്ലോസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോവാൻ വരാൻ എക്സാമിനേഴ്സിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അവർ പോസ്റ്റ്പോൺ ചെയ്തിട്ട് നെക്സ്റ്റ് കമ്മിങ് ഇയർ 2021 അത് പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷെ ഡേറ്റ് മാത്രം
ആദ്യഘട്ട പരീക്ഷ എൻക്ലക്സ് RN എന്നുള്ള പരീക്ഷ, അത് എവിടെന്നാണ് പാസ്സായത്? ഇന്ത്യയിൽ വെച്ചായിരുന്നോ ഓസ്ട്രേലിയ വെച്ചായിരുന്നോ?
ഞാൻ ആ എക്സാം എഴുതിയത് പെർത്ത് വെച്ചായിരുന്നു.
പെർത്തിലാണ്, ഓക്കെ.
ഇവിടെ വെച്ച് തന്നെ വന്നു, ഇവിടെ വെച്ച് തന്നെ പാസ്സായത്.
ഓക്കെ. ഇന്ത്യയിൽ നിന്ന് റൈസറുടെ സുഹൃത്തുക്കളോ മറ്റൊക്കെ ഇന്ത്യയിൽ നിന്നും ഈ ഒരു എൻക്ലക്സ് എഴുതി വിജയിച്ചവരുണ്ടോ ഒരുപാട് പേര്?
അവര് എന്നിട്ട് ഈ ഓസ്ട്രേലിയക്ക് ഞാനായിരുന്നു, എന്നെ പോലെ കുറെ ഫ്യൂ ആൾക്കാരായിരുന്നു. ഇത് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ MCQ എൻക്ലക്സ് RN. അതുകൊണ്ട് പണ്ട് കുറെ എന്റെ ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം USAക്ക് വേണ്ടിയും കാനഡയ്ക്ക് വേണ്ടിയാണ് ഈ എൻക്ലക്സ് RN എഴുതിയത്.
ഓസ്ട്രേലിയക്ക് വേണ്ടി എഴുതിയ അധികം പേരെ അറിയില്ല അല്ലേ ഇന്ത്യയിൽ നിന്നും?
ഇല്ല ഇല്ല, ഇത് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഈ March 2020 തൊട്ട ഇവർ തുടങ്ങി ഈ പ്രോഗ്രാം. പിള്ളേരെ എന്നിട്ട് അവർക്ക് പെർമിഷൻ കിട്ടാൻ തന്നെ ഒരു 4-3 മാസം എടുക്കും. അത്ര എല്ലാം നോക്കി പിന്നെ PSN നമുക്ക് പെർമിഷൻ കിട്ടണം. അതെല്ലാം കിട്ടി വരുന്നപ്പോ സമയം ഇപ്പൊ എഴുതി തുടങ്ങുന്നുണ്ട് പിള്ളേർ. വട്ടം ഇത്രയും ദിവസം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ എൻക്ലക്സ് സെന്റർ ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പൊ എല്ലാം കുറെ കുറെ ഓപ്പൺ ആയതുകൊണ്ട് എഴുതുന്നുണ്ട് ആൾക്കാർ.
എന്നായിരുന്നു റൈസ എന്നായിരുന്നു ഇത് എഴുതി പാസ്സായത്?
ഞാനിത് ഓഗസ്റ്റിൽ പാസ്സായത് എക്സാം.
ഓഗസ്റ്റിൽ പാസ്സായിട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ്, അടുത്ത ഒരു OSCEയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
ഓക്കെ.
എന്തായാലും നമ്മുടെ ഒരുപക്ഷെ എഴുതാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേർക്ക് ഒരു അറിയാൻ ആഗ്രഹമുള്ള കാര്യമായിരിക്കും എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് വേണ്ടിയുള്ളൊരു ഈ ഒരു എൻക്ലക്സ് പരീക്ഷ നടക്കുന്നതെന്നുള്ള കാര്യം. അപ്പം അത് പാസ്സായ വ്യക്തി എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ആ പരീക്ഷ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്, അക്കാര്യം ഒന്ന് പറയാൻ കഴിയുമോ?
ഇതെന്നാ പറയട്ടെ, ഇവർ എപ്പോഴും ഈ എൻക്ലക്സ് ആരുന്ന ആൾക്കാർ എപ്പോഴും ഇതിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. എനിക്ക് വന്ന പാറ്റേൺ വന്നപ്പം നമ്മള് 130 ക്വസ്റ്റ്യൻസ് 4 മണിക്കൂർ സമയമായിരുന്നു മാക്സിമം തന്നേക്കുന്നത്. പിന്നെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പം ഫിനിഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും, നമ്മൾ പാസ്സായാലും ഫെയിൽ ആയാലും. നമ്മൾ ബോർഡർ ലൈൻ ഉണ്ടെങ്കിൽ അത് 60 മേളിൽ ക്വസ്റ്റ്യൻസ് 130 പോകും. ഈ കൊറോണ വൈറസ് കാരണം അവർ 60 ക്വസ്റ്റ്യൻസ് 130 ആക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും പാറ്റേൺ അവർ ചേഞ്ച് ചെയ്തു. എൻക്ലക്സ് അറൻ ഇപ്പം ചെയ്തേക്കുന്ന വീണ്ടും 75 ക്വസ്റ്റ്യൻസ് പിന്നെ 240 എബോ ക്വസ്റ്റ്യൻസ് വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ആദ്യം 75 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം നോക്കിയിട്ടാണോ ബാക്കി 240 വരെ പോകുന്നത്?
അതെ അതെ, നമുക്ക് അതിൽ അവർ എങ്ങനെ ടാലി ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ കാൽക്കുലേഷൻസ് ആണ്. നമ്മൾ പാസ് ആവുന്നതുകൊണ്ടും നമ്മുടെ ഗ്രാഫ് റേറ്റിംഗ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ റോങ് ക്വസ്റ്റ്യൻസ് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് താഴെയിലോട്ട് വരും. ഇടയ്ക്ക് ഒരു ബോർഡർ ലൈൻ ഇരിക്കും. അപ്പം ബോർഡർ ലൈൻ മേളിലോട്ട് പോകുന്ന എല്ലാം പാസ്, ബോർഡർ ലൈൻ താഴോട്ട് വരുന്നതെല്ലാം ഫെയിൽ മാർക്സ്. അപ്പം അവസാനം 60 വരുന്നപ്പം നമ്മുടെ ലൈൻ ബോർഡറിന്റെ മേളിലായെങ്കിൽ നമുക്ക് പാസ്സാവും, ബോർഡറിന്റെ താഴെയായെങ്കിൽ നമ്മൾ ഫെയിൽ ആവും.
ഓക്കെ, എന്തൊക്കെയായിരുന്നു ഈ ഒരു പരീക്ഷയിൽ, ഈ ഒരു എൻക്ലക്സിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഇപ്പം റൈസ പഠിച്ചതോ അല്ലെങ്കിൽ നേരത്തെ ഇന്ത്യയിൽ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നോ?
ഇല്ല ഇല്ല, എന്നാ പറ്റും, നമുക്ക് അവിടുത്തെ ഇന്ത്യൻ റിലേറ്റഡ് കെയർ ഡിഫറെന്റാ, ഇവിടെ വരുന്നപ്പോ ഉള്ള കെയർ ഡിഫറെന്റ്. നമ്മുടെ ഈ എൻക്ലക്സ് ആരും ഓസ്ട്രേലിയ റിലേറ്റഡോ പർട്ടിക്കുലർ ഏത് കൺട്രി റിലേറ്റഡ് അല്ല. ഈ എൻക്ലക്സ് ആരും എല്ലാ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അമേരിക്കയിലെ റിലേറ്റഡ് ഉള്ള നഴ്സിംഗ് കെയർ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ. എന്നാ അവിടുത്തെ രജിസ്റ്റർഡ് നേഴ്സ് എന്ന ഒരു ഡോക്ടറിന്റെ പോലെ സെൽഫ് ആയിട്ട് എല്ലാം മാനേജ് ചെയ്യണം. ഒരു മെഡിക്കേഷൻസ് ആയാലും ഒരു ഓർഡർ ആയാലും ഒരു റെസ്പോൺസിബിലിറ്റി ആയാലും എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ആ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അവിടുത്തെ കൊടുക്കുന്ന കെയർ, ഇന്ത്യ കൊടുക്കുന്ന കെയർ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കെയർ ആസ്പെക്ട്സ് ആണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ബി എസ് സി നഴ്സിംഗിൽ പഠിച്ച എല്ലാ സബ്ജക്ട്സും പഠിക്കേണ്ടി വരും. എക്സ്ട്രാ അവിടുത്തെ നഴ്സിംഗ് കെയറിന് കുറെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വരും.
എങ്ങനെയായിരുന്നു റൈസ അതിന് വേണ്ടി പരിശീലിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്?
ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എന്റെ അടുത്ത് ബുക്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറെ ആപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറെ നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു കുറെ മനസ്സ്. പിന്നെ എക്സാം നമ്മൾ എന്താ ഇതിന് പ്രിപ്പയർ ആവേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സബ്ജക്ട് ആദ്യം മനസ്സിലാക്കണം, കണ്ടന്റ് ശരിക്കും പഠിക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 2000 ക്വസ്റ്റ്യൻസ് ആയാലും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻക്ലസിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ചെയ്യാതെ ഒരാൾ പോയി ആൻസർ ചെയ്യാൻ പറ്റില്ല. എന്നാ പറ്റ അവിടെ ഒരു ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആൻസേഴ്സ് തരത്തില്ല. ക്വസ്റ്റ്യൻ തന്നെ കൺഫ്യൂസിങ് രീതിയിലായിരിക്കും, ആൻസേഴ്സ് അതിനേക്കാളും കൺഫ്യൂസിങ്. എന്നാൽ ഒരു ക്വസ്റ്റ്യന്റെ താഴെ തരുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ടേ തോന്നത്തുള്ളൂ. അപ്പം നമ്മൾ എത്ര നേരം സമയമെടുത്ത് ആലോചിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അത്രയും എടുക്കണം. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനാ കുറെ സമയം, അതിന് ആ നമ്മൾക്ക് കുറെ 2000 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ റൈസ ചെയ്തത് ഇങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, പുസ്തകങ്ങളും അതുപോലെ തന്നെ ആപ്പുകളും ഉണ്ടായിരുന്നു അല്ലേ? എന്ത് തരത്തിലുള്ള ആപ്പുകളാ അത്?
അത് ഈ കാപ്ലൈൻ്റെ ഉണ്ട് നല്ലതാ, യു വേൾഡ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഴ്സിന്റെ ഉണ്ട്. പിന്നെ ഞാൻ പഠിച്ച ആപ്പിൽ നിന്നോ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസിൽ നിന്നോ ഒരു ചോദ്യം വന്നിട്ടില്ല. ഞാൻ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് പോയ ഈ ഇത്ര, ഞാൻ ഒരു 5000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട പോയി, 5000 ഏതേലും ഒരു ക്വസ്റ്റ്യൻ വരും എന്നാ ഓർത്തിട്ട പോയത്. പക്ഷെ ആ 5000 ഒരു സിംഗിൾ ടോപ്പിക്കോ ഒരു ക്വസ്റ്റ്യനോ വന്നിട്ടില്ല. നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയി വേണം പോകാൻ.
അല്ല പക്ഷെ അപ്പം ഈ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ ഉപകാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു, പക്ഷെ അതിൽ നിന്നുള്ളൊരു ചോദ്യം വന്നതുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെയും അത് പ്രാക്ടീസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്?
അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ട്രിക്ക് മനസ്സിലാവും. നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ്റെ ഉള്ള ലോജിക് മനസ്സിലാവുള്ളൂ. ഈ സെയിം ടോപ്പിക് എനിക്ക് വന്ന ടോപ്പിക്സ് ഒന്നും പുതിയതായി പഴയ ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്സ് അല്ല. എന്നിട്ട് ഞാൻ വന്നപ്പോഴത്തേ എന്റെ ബാച്ച് വന്നപ്പോഴത്തെ അവർ വർഷം മുഴുവൻ മാറ്റി പുതിയതാക്കി, എൻക്ലക്സ് റിവൈസ് ചെയ്തു. അവർക്ക് കുറെ സമയം ഗ്യാപ് കിട്ടും, പുതിയതാക്കി പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് എവിടാന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ആൻസേഴ്സ് ഞാൻ വളരെ ആലോചിച്ച നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ
അന്നത്തെ ദിവസം നമ്മുടെ ലക്കും പിന്നെ ദൈവാനുഗ്രഹവും.
ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഓസ്കിക്ക് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്യായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ജനുവരിയിൽ വരുമെങ്കിൽ അതിനുവേണ്ടി പരിശീലിക്കായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഈ ഓസ്കിക്ക് വേണ്ടി പരിശീലിക്കുന്നത്? പ്രത്യേകിച്ചും ഒരു ഒരു സിമുലേഷൻ ആണല്ലോ, അപ്പോൾ ഓസ്ട്രേലിയൻ ആശുപത്രികളിൽ എങ്ങനെയായിരിക്കും ഒരു രജിസ്ട്രേഡ് നഴ്സ് ജോലി ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യമാണല്ലോ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി എങ്ങനെയാണ് പരിശീലിക്കുന്നത്?
ഇത് നമ്മൾ എന്താ പറയുക, ഈ ഓസ്ട്രേലിയക്ക് വേണ്ടി നമ്മൾ ഇന്ത്യയിൽ പോയ കൊടുത്ത കെയർ നമ്മൾ ഓർത്തുകൊണ്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ കെയറും പ്രൊസീജിയേഴ്സും നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടുത്തെ നമ്മുടെ തൊടുന്നതിനും എല്ലാത്തിനും നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഓരോരോ സ്റ്റെപ്പ് ഇവരെ ഈ ഓസ്ട്രേലിയയിൽ എങ്ങനെ പ്രൊസീജിയർ ഫോളോ ആവുന്നത്, ആ രീതി തന്നെ നമ്മൾ ഒരേ ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ഫോളോ ആയിക്കൊണ്ട് പോകണം. അതിന് നമുക്ക് വേണ്ടത് ഇവരെ ഓസ്ട്രേലിയൻ വെബ്സൈറ്റിലുണ്ട്, ഇവരെ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ വെബ്സൈറ്റിൽ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കുറേ ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റിയായാലും ഒരു ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനെ പറ്റിയായാലും ഒരു റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയായാലും എല്ലാത്തെ പറ്റിയ ഒരു ഡീറ്റെയിൽ നമ്മൾ അതെല്ലാം വായിക്കണം. നമ്മൾ കുറേ സമയം എടുത്ത് നോട്ട്സ് എടുത്ത് വായിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് വായിച്ചാൽ മാത്രമേ ഇവിടുത്തെ പ്രൊഫഷണൽ കോണ്ടാക്റ്റും ഇവിടെ ഇവിടുത്തെ പ്രൊഫഷണൽ എത്തിക്സും നമുക്ക് പഠിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ എക്സാമിന്. എന്നാട്ടോ ഇത് ഇപ്പൊ ഞാൻ പോകുന്നതായിരിക്കും ആദ്യത്തെ ബാച്ച്, അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് എനിക്കറിയത്തുള്ളൂ അവിടുത്തെ റൊട്ടീനും പാറ്റേൺ എങ്ങനെ അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്.
തീർച്ചയായും
പഠിക്കാൻ അവർ തന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാ. അവര് ഇപ്പം നമ്മൾ ആഫ്രയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആഫ്രയുടെ വെബ്സൈറ്റിൽ അവരൊരു വർക്ക് ബുക്ക് വന്നൊരു തന്നിട്ടുണ്ട്, ഒരു PDF ഫയല്. ആ PDF ഫയലിൽ നമുക്ക് അവർ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഇവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഓസ്കി എക്സാം ഈ അഡിലേഡില്. അത് കഴിഞ്ഞിട്ട് അവർ തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിംഗ് എന്തൊക്കെയാ പഠിക്കാനുള്ളത്, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് പഠിക്കണം, അത് എങ്ങനെ പഠിക്കണം, പിന്നെ കുറേ സബ്ജക്ട്സിനെ പറ്റി ഓസ്ട്രേലിയ റിലേറ്റഡ് സബ്ജക്ട്സ്, ഇവിടുത്തെ സേഫ്റ്റി ആൻഡ് പ്രിക്കോഷൻസ്, ഇവരുടെ ക്വാളിറ്റി, അങ്ങനെ കുറേ സബ്ജക്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു പുതിയ ഒരു PDF ഫയൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പേഴ്സണൽ ഇൻസ്ട്രക്ഷൻ ഒരു സ്റ്റുഡന്റ് എന്താ ചെയ്യേണ്ടിയെ അവിടെ വരുന്നപ്പം അങ്ങനെയുള്ള കൊറേ ഇൻസ്ട്രക്ഷൻസ് അത് തന്നിട്ടുണ്ട്. ടൈം മാനേജ്മെന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിന് മേലായിരിക്കും. അവർക്ക് ഇപ്പൊ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീട്ടിൽ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ആരും ഇല്ലെങ്കിൽ ഒരു ഡമ്മി ആയിട്ട് നമ്മൾ ഒരു ഡമ്മിനെ ക്രിയേറ്റ് ചെയ്ത ഒരു മുറി വെച്ചിട്ട് നമ്മൾ ആ മുറി എന്റർ ചെയ്യുന്നത് എങ്ങനെ എൻട്രി ചെയ്യണം, ഒരു പേഷ്യന്റിനോട് എങ്ങനെ നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം, പിന്നെ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ പേഷ്യന്റിനെ ഒരു കൺവേഴ്സേഷനിൽ ഇൻവോൾവ് ചെയ്യണം, പിന്നെ നമ്മൾ പ്രൊസീജിയർ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ മുമ്പേ പ്രീ പ്രിപ്പയർഡ് പ്രാക്ടീസ് ചെയ്യണം. പെട്ടെന്ന് പോയി ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ പ്രാക്ടീസ് എത്ര ചെയ്യണോ അത്രയും നല്ലത്.
ഇവിടുത്തെ ഏതെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ടോ, ഇതേക്കുറിച്ച് ചോദിക്കാറൊക്കെ ഉണ്ടോ മനസ്സിലാക്കുന്നതിന് വേണ്ടി?
ഒത്തിരി പേരെടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്. ഒത്തിരി ഇതെന്തുവാ എനിക്ക് അറിയുന്ന കുറെ വളരെ കുറവ് ആൾക്കാരെ ഉള്ളൂ. അറിയുന്ന കുറെ ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട് ഇവിടുത്തെ റൊട്ടീൻ എങ്ങനെ, ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനെ. എന്നിട്ട് ഓരോരോ സ്റ്റേറ്റ് ഓസ്ട്രേലിയയിൽ എല്ലാം ഡിഫറെന്റ് ആണ്. പെർത്തിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ അഡിലേഡിലെ കെയർ പാറ്റേൺ ഒരുപാട് ഡിഫറെന്റ് ആണ്. പക്ഷേ പ്രൊസീജിയേഴ്സ് എല്ലാം സിമിലറാ, വേ ഓഫ് അപ്രോച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ.
തീർച്ചയായും. എന്തായാലും ജനുവരിയിൽ തന്നെ ഇത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം, എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപക്ഷേ ഈ ഒരു പുതിയ സംവിധാനത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്ന ആദ്യ മലയാളി നഴ്സുമാരിൽ ഒരാളായിരിക്കും റൈസ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓസ്കി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന പെർത്തിലുള്ള റൈസ വർഗീസാണ്. എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്നും എങ്ങനെയാണ് ആദ്യഘട്ടമായ എൻക്ലക്സ് പരീക്ഷ വിജയിച്ചതെന്നും നമ്മളോട് വിശദീകരിച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് റൈസയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്, മറിച്ചൊരു ഉപദേശം അല്ല. എന്തായാലും ഇത്തരത്തിൽ നിരവധി മലയാളികളാണ് ഓസ്കി പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നതെന്ന് മെൽബണിൽ സാൻ ജോസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലുള്ള ജെയ്സൺ തോമസ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഓസ്കി പരീക്ഷ നടത്തുന്നതെന്നും അതിന് എങ്ങനെ പരിശീലിക്കാമെന്നുമുള്ള വിശദാംശങ്ങൾ SBS മലയാളം റേഡിയോ വരും ദിവസങ്ങളിൽ നൽകുന്നുണ്ട്. SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും SBS മലയാളം ഫേസ്ബുക്ക് പേജിൽ നിന്നും അത് വായിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ SBS മലയാളം പരിപാടികൾ ആപ്പിൾ പോഡ്കാസ്റ്റിലോ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ SBS റേഡിയോ ആപ്പിലോ കേൾക്കുക. ഈ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്യാനും മറക്കരുത്. പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.